السلام عليكم ورحمة الله. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധവും പരിപാവനവുമായ വിശുദ്ധ റമദാനിനെ ഒരിക്കൽ കൂടെ വരവേൽക്കുവാനും ഏകദേശം റമദാനിൻ്റെ പകുതിയോളം ഇബാദത്തുകളിലൂടെ, മറ്റു സൽക്കർമ്മങ്ങളിലൂടെ, ഹസനാത്തുകളിലൂടെ മുന്നോട്ടു പോകുവാനും ദീനീ കാര്യങ്ങളെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നതിനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി. ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ സന്ദർഭങ്ങളായിക്കൊണ്ട് കാണുകയും അള്ളാഹുവിന് ശുക്ർ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നാം റമദാനിന്റെ പകലുകളിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പും റമദാനിന്റെ രാത്രികളിൽ പ്രാധാന്യത്തോടുകൂടി നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന തറാവീഹ് നമസ്കാരങ്ങളും മറ്റ് പുണ്യകർമ്മങ്ങളുമെല്ലാം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വാലിഹായ അമലുകളായി കബൂലാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എല്ലാ വർഷങ്ങളിലും ഇതുപോലെ ഒഴിവു ദിവസങ്ങളിലെല്ലാം തന്നെ സംഘടിപ്പിക്കപ്പെടുന്ന വിശുദ്ധ റമദാനിന്റെ പഠന വേദികളിലായി സംബന്ധിക്കുവാൻ, അതിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും വേണ്ടി ഒരുങ്ങി പ്രയാസങ്ങൾ അവഗണിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ളവരാണ് നമ്മളെല്ലാം. ഇന്നത്തെ വിഷയമായിക്കൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വിഷയം വിസ്മരിക്കപ്പെടുന്ന സുന്നത്തുകൾ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വർത്തമാന കാലഘട്ടത്തിലൂടെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹനീയമായ സുന്നത്തുകൾ വിസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത് ബോധ്യമാകുകയും അത് ജനങ്ങളിൽ കൃത്യമായിക്കൊണ്ട് അതിന്റെ ഗൗരവം എത്തിക്കേണ്ട ബാധ്യത ദീനീ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു വിഷയം ചർച്ചയ്ക്ക് വേണ്ടി നാം തെരഞ്ഞെടുത്തത്. സുന്നത്തുകൾ വിസ്മരിക്കപ്പെടുന്നു എന്നതുപോലെ തന്നെ സുന്നത്തുകൾ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്തിലുമാണ് നാം ജീവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അതിനെ അവഗണിച്ചുകൊണ്ട് പുച്ഛഭാവത്തോടുകൂടി അതിനെ വളരെ നിസ്സാരഭാവത്തോടുകൂടി കാണുന്ന ഒരു വലിയ തലമുറ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്നു, കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഖേദകരമായ ഒരു അവസ്ഥ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളത് അല്പസമയം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കുള്ള ബാധ്യതകൾ എന്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്ത, അതല്ലെങ്കിൽ മനസ്സിലാക്കാൻ മറന്നുപോയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ സുന്നത്തുകളെ അവഗണിക്കുവാനും സുന്നത്തുകളെ നിസ്സാരവൽക്കരിക്കുവാനും സുന്നത്തുകൾ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിസ്മരിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുകയുള്ളൂ. നാം എല്ലാം തന്നെ യഥാർത്ഥത്തിൽ സ്വർഗാവകാശികളായി മാറുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലൂടെ നാം ഏറ്റെടുത്ത് ഇസ്ലാമിന്റെ ഏറ്റവും ഗൌരവമേറിയ പ്രതിജ്ഞാ പ്രഖ്യാപനമായ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവാക്യങ്ങൾ, ഷഹാദത്ത് വാക്യങ്ങൾ, അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ ഇസ്ലാമിൽ അംഗത്വം ലഭിക്കുകയുള്ളൂ, അത് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ, അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ പാരത്രിക ലോകത്ത് സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുകയുള്ളൂ എന്ന കാര്യവും ഓരോ മുസ്ലിമും അനിവാര്യമായി ഗ്രഹിച്ചിരിക്കേണ്ടതാണ്. എന്താണ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതുകൊണ്ടുള്ള വിവക്ഷ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കായിൽ ജനിച്ചു. 53 വയസ്സ് കഴിഞ്ഞപ്പോൾ മദീനയിലേക്ക് പലായനം ചെയ്തു. അവിടെ 10 വർഷം ജീവിച്ചതിന് ശേഷം വഫാത്തായി എന്ന ആ ഒരു ലാഘവത്തോടുകൂടി ആ ഒരു ചെറിയ ഒരു കൺസെപ്റ്റ് അതല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത്. മറിച്ച് ഒന്നാമതായി കൊണ്ട് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമുക്കുള്ള ബാധ്യത അന്നഹു മുർസലൻ മിൻ ഇന്ദില്ലാം, അദ്ദേഹം അല്ലാഹുവിൽ നിന്ന് നിയോഗിച്ചിട്ടുള്ള പ്രവാചകനാണ് എന്ന് നാം അംഗീകരിക്കണം. പലപ്പോഴും തന്നെ ആ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അതുണ്ടായി അതോടുകൂടി അത് അവസാനിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നുപോയിക്കൂടാ. അന്നഹു മുർസലും മിൻ ഇന്ദില്ലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൽ നിന്നുള്ള പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ നുസദ്ദിഖുഹു ഫീമാ അഖ്ബറ ആ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു കാര്യം മതമായിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ടോ നുസദ്ദിഖുഹു അത് സത്യമാണ് എന്ന് നാം അംഗീകരിക്കണം. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹനീയമായ ജീവിതത്തിലൂടെ അതുപോലെ തന്നെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു ജീവിച്ച സ്വഹാബാ കിറാം റിദ്വാനുല്ലാഹി തആല അലൈഹിം അജ്മഈൻ ആ സ്വഹാബികളുടെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തുണ്ടോ നുസദ്ദിഖുഹു ഫീമാ അഖ്ബറ അത് സത്യമാണ് എന്ന് അംഗീകരിച്ചെങ്കിൽ മാത്രമേ നാം മുസ്ലിങ്ങളാകുകയുള്ളൂ. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. നുതിഉഹു ഫീമാ അമറ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊക്കെ കാര്യങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടോ ആ കൽപ്പിച്ച കാര്യങ്ങൾ അത്രയും നമ്മളത് അനുസരിക്കേണ്ടതുണ്ട്, അത് അംഗീകരിക്കേണ്ടതുണ്ട്.
അതോടൊപ്പം തന്നെ വനതുറുക്കു നാം കയ്യൊഴിക്കേണ്ടതുണ്ട്. മാ നഹ അൻഹു വസജറ, ആ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് വിരോധിക്കുകയും നമ്മിൽ ഉണ്ടാകരുത് എന്ന് ആശിക്കുകയും നമ്മോട് അറിയിക്കുകയും ചെയ്ത കാര്യങ്ങൾ എന്തുണ്ടോ അതൊക്കെയും നാം കയ്യൊഴിക്കണം. അതോടൊപ്പം തന്നെ നഅബുദുല്ലാഹ ബിമാ ശറഅ, നഅബുദുല്ലാഹ ബിമാ ശറഅ, അദ്ദേഹം കാണിച്ചു തന്ന രൂപത്തിലായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വതആലയെ നാം ആരാധിക്കേണ്ടത്. നുഹിബ്ബുഹു അക്സറ മിൻ അൻഫുസിന, അതോടൊപ്പം തന്നെ ആ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മോടുള്ളതിനേക്കാളധികം നമ്മുടെ സ്വന്തത്തോട് തോന്നുന്നതിനേക്കാളേറെ താല്പര്യവും സ്നേഹവും ആ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായിരിക്കണം. അതിന്റെ പ്രകടനമായിക്കൊണ്ട് വനുസല്ലി അലൈഹി വനുസല്ലിമു അലൈഹി, ആ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി സലാത്തും സലാമും ഒരുവിട്ടുകൊണ്ടിരിക്കുക, അത് നമ്മുടെ ബാധ്യതയാണ്. അതുപോലെ തന്നെ വനദുഅല്ലാഹു ലഹുൽ വസീല, ആ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വസീലത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ച അതിമഹത്തായ പാരത്രിക ലോകത്ത് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കല്ലാതെ മറ്റൊരാൾക്കും തന്നെ ലഭിക്കാത്ത വസീലത്ത് എന്ന് പറയുന്ന ആ മഹത്തായ പദവിയിലേക്ക് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടുകൂടി വനുഅ്മിനു അന്നഹു ഖാതമുൽ അംബിയാഇ വൽ മുർസലീൻ, ആ പ്രവാചകൻ പ്രവാചകത്വ ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം. ഇത്രയും കാര്യങ്ങൾ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പറയുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ മതിയാകും. അദ്ദേഹം അല്ലാഹുവിന്റെ പ്രവാചകനാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് മുഴുവനും സത്യമാണ്, അദ്ദേഹം കൽപ്പിച്ചത് മുഴുവനും ഞാൻ അനുസരിക്കും, അദ്ദേഹം വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കും. അതേപോലെ തന്നെ അദ്ദേഹം കാണിച്ചു തന്ന രൂപത്തിലായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വതആലയെ നാം ആരാധിക്കേണ്ടത്. ആ പ്രവാചകനോട് നമുക്കുള്ള സ്നേഹം നമ്മുടെ സ്വന്തം ശരീരത്തിനോടുള്ളതിനേക്കാളേറെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, ആ പ്രവാചകന് വേണ്ടി സലാത്തും സലാമും ചൊല്ലിക്കൊണ്ടിരിക്കുക, അദ്ദേഹത്തിന് വസീലത്ത് എന്ന് പറയുന്ന ആ മഹത്തായ സ്ഥാനത്ത് ആ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമം അവരോധിക്കപ്പെടുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അദ്ദേഹം പ്രവാചകന്മാരിലെ അവസാനത്തെ കണ്ണിയാണ്, അവസാനത്തെ വ്യക്തിത്വമാണ്. അദ്ദേഹത്തോടുകൂടി പ്രവാചകത്വ ശൃംഖല അവസാനിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ വിസ്മരിക്കപ്പെടുന്നു, അതല്ലെങ്കിൽ ആ സുന്നത്തുകൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഒരു വിഷയത്തിൽ പ്രവാചകനോടുള്ള ബാധ്യത നിർവഹിക്കാതെ പോകുകയാണ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതകൾ അത് നിർവഹിക്കാതെ പോകുകയാണ്. ഇന്ന് പലപ്പോഴും തന്നെ പ്രവാചകനെ സംബന്ധിച്ചുള്ള പ്രഭാഷണങ്ങളും ക്ലാസുകളും കേൾക്കാൻ താൽപര്യമാണ്, അത് മനസ്സിലാക്കാൻ നമ്മളൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷേ മനസ്സിലായ കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ അത് ഉൾക്കൊള്ളുന്ന വിഷയത്തിൽ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന വിഷയത്തിൽ സഹോദരന്മാരെ സഹോദരികളെ അതിൽ നമ്മൾ പലപ്പോഴും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പലതും മനസ്സിലാക്കാത്തതുകൊണ്ട് ഒരുപാട് സുന്നത്തുകൾ നമുക്ക് നഷ്ടമാകുന്നു. സുന്നത്താണ് എന്നുള്ളത് നമുക്കറിയാതെ പോകുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടപ്പെടുന്നതാകട്ടെ, കണക്കാക്കാൻ കഴിയാത്ത അത്രയും മഹത്തായ പ്രതിഫലങ്ങളാണ് അതിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. വേറെ ചിലരാകട്ടെ അതൊരു സുന്നത്തല്ലേ, അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ലാഘവത്തോടുകൂടി കാണുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്, ഇസ്ലാം നിലനിൽക്കുന്നത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് മാത്രമല്ല, ആ ഖുർആനിനെ പോലെ തന്നെ ആ ഖുർആനിന്റെ പ്രാധാന്യമുള്ള അത് അത്രയും മഹത്തരമുള്ള സുന്നത്തുകളും അതിലുണ്ട് എങ്കിൽ മാത്രമേ ഇസ്ലാമിനെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ, ഇസ്ലാമിനെ കൃത്യമായി കൊണ്ട് അംഗീകരിക്കാൻ നമുക്കാകുകയുള്ളൂ. അതായത് നമ്മൾ പലപ്പോഴും തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനും സുന്നത്തിനെയും മനസ്സിലാക്കുമ്പോൾ ഖുർആൻ ഒന്നാമത്തെ പ്രമാണം, സുന്നത്ത് രണ്ടാമത്തെ പ്രമാണം എന്ന രൂപത്തിൽ നമ്മൾ പറയാറുണ്ട്. ആ പറയുന്നത് ഒരേ നമ്പറിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് എണ്ണാൻ പറ്റുകയില്ല. ഒരേ കാര്യങ്ങൾ രണ്ട് നമ്പറിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് എണ്ണാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഒന്ന് മറ്റൊന്ന് രണ്ടാമത്തേത് എന്നെണ്ണുകയാണ്. പക്ഷേ ഇസ്ലാമിന്റെ വിധിവിലക്കുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ അഹ്കാമുകൾ നിർദ്ധാരണം ചെയ്തെടുക്കുന്ന വിഷയത്തിൽ മുഹദ്ദിസുകളാകട്ടെ മുഫസ്സിറുകളാകട്ടെ, അതുപോലെ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഇസ്ലാമിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ കാലഘട്ടമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച ആദ്യ കാലഘട്ടങ്ങളിൽ ജീവിച്ചവരെല്ലാം തന്നെ ഖുർആനിനെയും സുന്നത്തിനെയും ഹുക്കുമുകളെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ അത് രണ്ടും ഒരുപോലെയാണ്. പക്ഷേ അതിന് ഖുർആനിനോളം മഹത്വമുണ്ട് എന്നതല്ല പറയുന്നത്. ഖുർആൻ നമുക്ക് ഓതിയാൽ അതിന് കണക്കറ്റ പ്രതിഫലമുണ്ട് എന്ന് നമുക്കറിയാം. ഖുർആൻ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശക്ക് വേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അത്തരത്തിലുള്ള പ്രത്യേകതകൾ ഖുർആനിനുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഖുർആനിലുള്ളത് മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ എന്നൊരാൾ വാശി പിടിച്ചാൽ, എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇസ്ലാം പൂർണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല. അയാൾക്ക് ഇസ്ലാമിനെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാനും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വിസ്മരിക്കപ്പെടാനുള്ള അവഗണിക്കപ്പെടാനുള്ള ഒരു കാരണം ഖുർആനിനെ പോലെ തന്നെ ഹദീസുകൾ മതത്തിന്റെ ഭാഗമാണ് എന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്ന വിഷയത്തിൽ മനസ്സിലാക്കുന്ന വിഷയത്തിൽ അതിൽ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ വേറെ ചില ആളുകളാകട്ടെ സുന്നത്തിനെ പറ്റി പറയുമ്പോൾ അത് സുന്നത്തല്ലേ, അത് നമുക്ക് ഈ കാലഘട്ടത്തിൽ അത് പറയാൻ സാധിക്കുമോ? വർത്തമാന കാലഘട്ടത്തിലെ ജനങ്ങളുടെ മുന്നിൽ അറിയിക്കാൻ പ്രയാസമുണ്ട്. അത് മറ്റുള്ള ആളുകൾ കേൾക്കുമ്പോൾ ഒരവജ്ഞയോടുകൂടി മാത്രമേ അതിനെ കാണുകയുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് ആധുനിക സമൂഹത്തിന്റെ മുന്നിൽ ഇസ്ലാമിനെ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് തങ്ങളുടെ ആ ഒരു ഇമേജ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് സുന്നത്തിനെ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന, സുന്നത്തിനെ മാറ്റി നിർത്തുന്ന മറ്റൊരു വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സുന്നത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്തിനെ തിരസ്കരിക്കുകയും ആ സുന്നത്തിന് വേണ്ട വിധത്തിലുള്ള പ്രാധാന്യങ്ങൾ കൊടുക്കാതെ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തിന്റെ നടുവിലാണ് സഹോദരന്മാരെ സഹോദരികളെ നമുക്ക് വിസ്മരിക്കപ്പെടുന്ന സുന്നത്തുകളെ സംബന്ധിച്ച് അല്പമൊന്ന് തിരിഞ്ഞു നോക്കാനുള്ളത്. ആ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കുക, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബികൾ അല്ലാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ടവരാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കിയ സ്വഹാബ കിറാം റിളവാനുല്ലാഹി തആല അലൈഹിം അജ്മഈൻ, ആ സ്വഹാബികളുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നുവോ അതങ്ങനെ തന്നെ ഏറ്റെടുത്തവരായിരുന്നു. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം അനുഷ്ഠിച്ചാൽ അത് ചോദ്യം ചെയ്യാത്ത നിലക്ക് അവരുടെ ജീവിതത്തിലേക്ക് അത് കൈമാറുന്നവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോടൊപ്പം നമസ്കരിച്ചുകൊണ്ടിരുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തരികയാണ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെയും കൊണ്ട് നമസ്കരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ പ്രവാചകൻ നമസ്കാരത്തിനിടയിൽ അദ്ദേഹത്തിന്റെ ചെരുപ്പ് ഇടതുഭാഗത്തേക്ക് ഊരിവെച്ചു. പ്രവാചകൻ നമസ്കരിക്കുകയാണ്, കാരണം ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമസ്കരിക്കുന്നതിന് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ളതുപോലെ മൊസൈക്കും മാർബിളുകളും കാർപ്പറ്റുകളുമുള്ള പള്ളികളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പള്ളിയുടെ പവിത്രതയ്ക്ക് കളങ്കമേൽക്കാത്ത രൂപത്തിലാണ് എങ്കിൽ നമുക്ക് ചെരുപ്പോ ഷൂ ധരിച്ചുകൊണ്ട് നമസ്കരിക്കുന്നതിന് ശരീഅത്ത് വിലക്കേർപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു വന്ന സംഭവം, പ്രവാചകനും അനുചരന്മാരും നമസ്കരിക്കുകയാണ്. ആ നമസ്കരിക്കുന്ന സമയത്ത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെരുപ്പ് ഒരു ഇടതുഭാഗത്ത് വെച്ചു. ഇത് കണ്ടപ്പോൾ കൂടെയുണ്ടായിരുന്ന സ്വഹാബികൾ, ആ സ്വഹാബികളെല്ലാവരും തന്നെ അതുപോലെ ചെരുപ്പ് ഊരി വെച്ചു. എന്തിനാണ് എന്ന് പോലും ആലോചിക്കാതെ പ്രവാചകൻ ചെയ്തതുപോലെ അങ്ങനെ തന്നെ അനുകരിച്ചു. നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നിന്ന് അവരോട് ചോദിക്കുകയാണ്, മാ ഹമലക്കും അലാ ഇൽഖാഇന ആലിക്കും, എന്താണ് നിങ്ങൾ ചെരുപ്പ് വരാനുണ്ടായ കാരണം? ആ സമയത്ത് അവർക്ക് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ, റൈനാ കാൽ കൈത്തനാലിനാം. അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ ചെരിപ്പൂരി, അതുകൊണ്ട് ഞങ്ങളും ചെരിപ്പൂരി. ഇതല്ലാതെ ഞങ്ങൾക്കതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അങ്ങയെ ഏതൊരു കാര്യത്തിൽ ഞങ്ങൾ കാണുന്നുവോ അത് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ജിബ്രീൽ അലൈഹി സലാം അതാനി ഫഅഖ്ബറനി അന്ന ഫീഹിമാ ഖദർ. ഇതാ പ്രവാചകൻ പറയുന്നു, എന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹി സലാത്തു വസ്സലാം കടന്നു വന്ന് എന്നോട് പറഞ്ഞു, താങ്കളുടെ ചെരുപ്പിൽ മ്ലേച്ഛതയുണ്ട്, അഴുക്കുണ്ട്, അതുകൊണ്ട് പ്രവാചകനെ അത് മാറ്റിവെക്കൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനത് മാറ്റിവെച്ചത്. നോക്കൂ, ആ സ്വഹാബികൾ പ്രവാചകനെ അനുകരിക്കുന്ന വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപ്പാടുകൾ അനുധാവനം ചെയ്യുന്ന വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധാലുക്കളായിരുന്നു എന്നുള്ളത് ആ ഒരു സംഭവം മതി. നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള വിഷയങ്ങളാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. മറ്റൊരു സംഭവം, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മിമ്പറിൽ വെച്ച് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇജ്ലിസു, നബി സംസാരിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട്, ഖുതുബയുടെ ഭാഗമായിക്കൊണ്ട് മിമ്പറിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇജ്ലിസു എന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പള്ളിയിലേക്ക് കടന്നു വരികയാണ്. പള്ളിയുടെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. ആ സമയത്ത് ഉടനെ തന്നെ അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. ഉടനെ അദ്ദേഹം അവിടെ ഇരുന്നു. കാരണം നബിയുടെ വാക്ക് അത് കേൾക്കേണ്ട താമസം, അത് അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്താനുള്ള താൽപര്യമാണ് അവിടെ കാണിച്ചത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വിളിക്കുകയാണ്. പള്ളിയുടെ ഉള്ളിൽ സ്ഥലമുണ്ട്, അവിടെ പറഞ്ഞു വന്ന വിഷയത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇജ്ലിസു എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കേട്ടത് റസൂലുള്ളാഹിയുടെ ഒരു വാക്കാണ്. ആ വാക്ക് ഞാൻ പിൻപറ്റിയിട്ടില്ലെങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന് പോലും കോട്ടം തട്ടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ കാര്യം അത്രയും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയൊന്നും തന്നെ അവർക്ക് യാതൊരു ആലോചനയും അതിന്റെ പേരിൽ ഉണ്ടായില്ല. അത് ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ അങ്ങനെയുണ്ട് എന്നുള്ളത് ഒരു വ്യക്തി സംസാരിച്ചാൽ മതി, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വളർന്ന പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഹാബാ കിറാം റിളുവാനുല്ലാഹി തആല അലൈഹിം അജ്മഈൻ ആ സ്വഹാബികൾ അത് ജീവിതത്തിൽ പകർത്തുമായിരുന്നു. നമുക്കറിയാം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ബൈനമന്നാസു ബിഖുബായിൻ ഫീ സ്വലാത്തി സുബ്ഹി, സ്വഹാബികളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഖുബ എന്ന പ്രദേശത്ത് അവർ സുബ്ഹി നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ജാഹും ആത്തിൻ, അപ്പോഴതാ ഒരാൾ അവിടേക്ക് വരുന്നു. മദീനയിൽ വെച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കാരം നിർവഹിച്ചതിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തി അതാ ഖുബ വിഭാഗത്തേക്ക് വരികയാണ്. എന്നിട്ട് അവിടെ വെച്ച് പറയുകയാണ്, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഉൻസില അലൈഹി ലൈല ഖുർആൻ, ഇന്നലെ രാത്രി പ്രവാചകൻ ഒരു ഖുർആൻ അവതരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇന്നലെ രാത്രി പരിശുദ്ധ ഖുർആൻ അവതരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ ആയത്തിൽ അതാ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞുകൊണ്ട് കഅബയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കുവാൻ അള്ളാഹുവിന്റെ ആയത്തിറങ്ങിയിരിക്കുന്നു. പടച്ചതമ്പുരാന്റെ വചനം അവതരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും തന്നെ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നമസ്കരിച്ചിട്ടുള്ളത് എന്ന സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിച്ച ഒരാൾ അവിടെ ചെന്ന് വിളിച്ചു പറയുകയാണ്. ആ സമയത്ത് അവരെല്ലാം തന്നെ ഷാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നമസ്കരിക്കുകയായിരുന്നു. ആ നമസ്കാരത്തിനിടയിൽ ഫസ്തദാറു ഇലൽ കഅബ അവർ ഉടനെ കഅബയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് അതേ നമസ്കാരം അതേ പള്ളിയിൽ ഇപ്രത്തേക്ക് കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് അവർ നമസ്കരിച്ചു. കാരണം നബിയിൽ നിന്ന് ഒരു കാര്യം അങ്ങനെ ഉണ്ട് എന്ന് കേട്ടാൽ അവിടെ പിന്നെ ആലോചിക്കേണ്ടതില്ല. ഒരാളല്ല പറഞ്ഞത്, ഒരാളോടും കൂടി ചോദിച്ചിട്ട് നമുക്കത് നിർവഹിക്കാം. അതല്ലെങ്കിൽ നമ്മൾ തുടങ്ങിവെച്ച നമസ്കാരം അത് പൂർത്തിയാക്കുന്നതുവരെ നമുക്കത് തുടരാം എന്ന് പോലും അവരാലോചിച്ചില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കാര്യം ഒരു വാക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏഴാകാശങ്ങൾക്കുപരി ലോകത്തിൽ നിന്ന് പടച്ച തമ്പുരാന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിന്റെ കൃത്യമായ ഇടപെടലുകൾക്കനുസരിച്ചാണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സുന്നത്തുകൾ അങ്ങനെ തന്നെ അവർ ഏറ്റെടുക്കുകയാണ്. അതൊരു വ്യക്തി ഒരു പുരുഷനല്ല, ഒരു സ്ത്രീ പറഞ്ഞാൽ പോലും, ഒരു സ്ത്രീ പറഞ്ഞാൽ പോലും അത് അവരുടെ ജീവിതത്തിൽ അവർ പകർത്തുമായിരുന്നു. ഉഖബത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹത്തിന്റെ മകളെ കല്യാണം ചെയ്തു കൊടുത്തു. അതിനുശേഷം അവർ ദമ്പതികളായിക്കൊണ്ട് മകളും മരുമകനും ഒന്നിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സ്ത്രീ അവിടേക്ക് കടന്നു വരികയും എന്നിട്ട് ആ സ്ത്രീ ഈ ദമ്പതിമാരെ കണ്ടപ്പോൾ, ഭാര്യയും ഭർത്താവുമായി ഒരുമിച്ച് കഴിഞ്ഞുകൂടുന്ന ഈ രണ്ട് വ്യക്തികളെയും കണ്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇതാ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടുണ്ടോ? അതെ, ഞങ്ങൾ കല്യാണം കഴിച്ച് ഇതാ ഞങ്ങൾ കുറെ കാലമായി ഒന്നിച്ച് ദാമ്പത്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആ ഒരു സ്ത്രീ പറഞ്ഞു, എന്താണ് ചെയ്യുക? നിങ്ങളെ രണ്ടുപേർക്കും ഞാൻ മുല നൽകിയിട്ടുണ്ട്. മുലകുടി സമ്പ്രദായത്തിൽ ആങ്ങളെയും പെങ്ങളുമാണ്, സഹോദരനും സഹോദരിയുമാണ് നിങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള കല്യാണം. അത് കേട്ടപ്പോൾ അവർക്ക് ആ സംഭവവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോകേണ്ടി വന്നു. പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ഈ സംഭവം വിശദീകരിക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അതൊരു പെണ്ണ് പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞതല്ലേ, അതുകൊണ്ട് നിങ്ങൾ പ്രശ്നമാക്കേണ്ടതില്ല എന്നല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൈഫ വഖദ് ഖീല, കൈഫ വഖദ് ഖീല, എന്ത് ചെയ്യാനാണ്, അവരങ്ങനെ പറയുന്നുവല്ലോ, പറഞ്ഞില്ലേ, അതുകൊണ്ട് തുടരാൻ നിർവാഹമില്ല, അതുകൊണ്ട് തുടരാൻ നിർവാഹമില്ല. അവർ തമ്മിലുള്ള വിവാഹബന്ധം അവിടെ അവസാനിപ്പിക്കുകയാണ്. അത്രയും ഗൗരവമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകള്. അതൊരു സ്ത്രീ പറഞ്ഞാൽ പോലും ഒരു സുന്നത്ത്, ഒരു കാര്യം അവരുടെ കാതുകളിൽ എത്തിക്കഴിഞ്ഞാൽ സഹോദരന്മാരെ അത് അവരുടെ ജീവിതത്തിൽ പാലിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ എത്രയെത്ര കാര്യങ്ങൾ, എത്രയെത്ര കാര്യങ്ങൾ അറിഞ്ഞ വിഷയങ്ങൾ അതൊരു സുന്നത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുന്ന രീതി. നമ്മുടെ മുൻഗാമികൾ സ്വഹാബികൾ അവരുടെ ജീവിതത്തിൽ പ്രവാചകനിൽ നിന്നൊരു കാര്യം കേട്ടുകഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥയുണ്ടായിരുന്നില്ല. നമുക്കറിയാം റവാത്തിബ് സുന്നത്തുകളെ സംബന്ധിച്ച് പറയുന്ന ഹദീസ് മഹദി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുകയാണ്. മാ മിൻ അബ്ദിൻ യുസല്ലി ലില്ലാഹി സനതൈ അശ്ര റക്അ തതവ്വുഅൻ ഗൈറ ഫരീള ഇല്ലാ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന. മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഏതൊരു മനുഷ്യനാണ് 12 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നത്, റവാത്തിബ് സുന്നത്ത് ഫർദ് നമസ്കാരത്തിന്റെ മുമ്പും പിമ്പുമായി കൊണ്ട് 12 റക്അത്ത് ഏതൊരു മനുഷ്യനാണ് സുന്നത്തായി കൊണ്ട് നിർവഹിക്കുന്നത്, ഇല്ലാ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് പണിയുന്നതാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അത് വിസ്മരിക്കപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ ആലോചിക്കുക. കാരണം 12 റക്അത്ത് ആ ഒരു ചര്യ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ആലോചിക്കുക. ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതിന്റെ ശേഷം എന്റെ ജീവിതത്തിൽ അതൊഴിവാക്കിയിട്ടില്ല. 12 റക്അത്ത് ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത്, ളുഹറിന്റെ ശേഷം 2 റക്അത്ത്, മഗ്‌രിബിന്റെ ശേഷം 2 റക്അത്ത്, ഇശായിന്റെ ശേഷം 2 റക്അത്ത്, സുബഹിന്റെ മുമ്പ് 2 റക്അത്ത്. ഈ 12 റക്അത്ത് ഒഴിവാക്കിയ ഒരു ദിവസം എന്റെ ഹയാത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അതേപോലെ തന്നെ അംറബിന് ഔസ്, ഹദീസ് ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം, അംറബിന് ഔസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി, അദ്ദേഹം പറയുകയാണ്, പ്രവാചകനിൽ നിന്ന് ഈ ഒരു ഹദീസ് പഠിച്ചതിന്റെ ശേഷം 12 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാത്ത, റവാത്തിബ് സുന്നത്ത് നമസ്കരിക്കാത്ത ഒരു ജീവിതം എന്നിലുണ്ടായിട്ടില്ല, തീർന്നില്ല. നുഅ്മാൻ ബിൻ സാലിം മൂന്നാമത്തെ സ്വഹാബി, നുഅ്മാൻ ഇബ്നു സാലിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഒരു ഹദീസിന്റെ മഹത്വം മനസ്സിലായപ്പോൾ, ഈ ഒരു ഹദീസിന്റെ ഗൗരവം ഞാൻ പഠിച്ചപ്പോൾ, അതൊഴിവാക്കിക്കൊണ്ടുള്ള ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സഹോദരങ്ങളെ, ഇങ്ങനെയായിരുന്നു സ്വഹാബികൾക്ക് സുന്നത്തിനോടുള്ള താല്പര്യങ്ങൾ. ഇത് ഒറ്റപ്പെട്ട വിഷയങ്ങളല്ല, നമുക്ക് വേറെയും നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, നമുക്കൊക്കെ കേട്ടുപരിചയമുള്ള സംഭവങ്ങൾ ചിലത് ഓർമ്മപ്പെടുത്തുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞ സംഭവം നമുക്കറിയാം. ഇതാ ഉപ്പ മദീനയിൽ ഒരുപാട് അടിമകളെ യുദ്ധത്തിൽ തടവുകാരായി ലഭിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്റെ കൈകൾ, പ്രിയപ്പെട്ട പിതാവേ, എന്റെ കൈകൾ നിങ്ങൾ കാണുന്നില്ലേ? വീട്ടുജോലികൾ നിർവഹിച്ചുകൊണ്ട് കൈകൾ പൊട്ടിത്തുടങ്ങിയിരിക്കുന്നു. വീട്ടിൽ വേലക്കാരനില്ല, വീട്ടിൽ സഹായിക്കാൻ ആളില്ല. അതുകൊണ്ട് ഉപ്പ, ഒരടിമയെ ഞങ്ങൾക്ക് പറഞ്ഞയച്ചു തരണം എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മകൾ വന്ന് ഉപ്പയോട് ആവശ്യപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ പറഞ്ഞത്, മോളെ, മദീന പള്ളിയുടെ വരാന്തയിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട്, അന്നത്തിന് പോലും വകയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്വഹാബികൾ ആളുകൾ ആ വരാന്തയിലുണ്ട്. അസ്വഹാബ് സുഫത്ത് എന്ന പേരിൽ അറിയുന്ന ആ സ്വഹാബികൾ അവിടെ കഷ്ടപ്പെടുമ്പോൾ, മോളെ, നിന്റെ കയ്യിന്റെ തഴമ്പ് മാറ്റുന്നതിന് വേണ്ടി, കയ്യിന്റെ പ്രയാസങ്ങൾ മാറ്റുന്നതിന് ഒരടിമയെ നൽകുക എന്നുള്ളത് ഈ ഉപ്പാക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരടിമയെ കിട്ടുന്നതിനേക്കാൾ, ഒരടിമയെ നിങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ ഖൈറായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഒരടിമയെ കിട്ടുന്നതിനേക്കാൾ ഒരു നല്ല കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുകൊടുത്തത്, ഇതാ, നിങ്ങൾ രണ്ടുപേരും, നീയും നിന്റെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹും, രണ്ടുപേരും ഇതാ, അതൈതുമാ മൽജിയാകുമാ, നിങ്ങൾ രണ്ടുപേരും കിടപ്പറയിലേക്ക് എത്തിയാൽ ഉറങ്ങുന്നതിന്റെ മുമ്പായിക്കൊണ്ട് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം ഇത് നിങ്ങൾ പറയുക. അത് നിങ്ങൾക്കൊരടിമയെ കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഗുണകരമാണ് എന്ന് പറഞ്ഞു കൊടുത്തു. നമുക്കൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, കയ്യിന്റെ തഴമ്പ് മാറുന്നതിന്, കയ്യിന്റെ വേദന മാറുന്നതിന് ഒരടിമയെ ചോദിച്ചതിന് പകരമായി കൊണ്ട് സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ അതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അങ്ങനെയല്ല, അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായം. ഒരു സംഭവം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം യൂനുസ് നബി അലൈഹിസ്സലാമിയുടെ ചരിത്രം. യൂനുസ് നബി അലൈഹിസ്സലാം കപ്പലിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ സന്ദർഭത്തിൽ വെള്ളത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നു. അവസാനം മത്സ്യത്തിന്റെ വയറ്റിലെത്തിയ സംഭവം കഥകൾ സൂചന കൊണ്ട് തന്നെ മനസ്സിലാകുന്നവരാണ് നമ്മളൊക്കെ. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കഴിഞ്ഞുകൂടുന്ന സന്ദർഭത്തിൽ ആ പ്രയാസങ്ങളിൽ അവർക്ക് രക്ഷ കിട്ടിയത് എന്തുകൊണ്ടായിരുന്നു എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അദ്ദേഹം അവിടെ വെച്ച് തസ്ബീഹ് ചൊല്ലിയിട്ടില്ലായിരുന്നുവെങ്കിൽ, അവിടെ വെച്ച് മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തസ്ബീഹ് ചൊല്ലിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ലലബിസ ഫി ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ, ഖിയാമത്ത് നാള് വരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ കഴിയേണ്ടി വരുമായിരുന്നു. ആ തസ്ബീഹ് കൊണ്ട് അദ്ദേഹത്തിന് പുറത്തു പോരാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരിക. അലി റളിയല്ലാഹു അൻഹുവിനോടും ഫാത്തിമ റളിയല്ലാഹു അൻഹയോടും പറഞ്ഞ ഈ സംഭവം, ഉറങ്ങാൻ നേരത്ത് ഉറക്കമര്യാദകളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള വിഷയമാണ്. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. ഇത് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞു തന്നതിന്റെ ശേഷം, ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയതിന്റെ ശേഷം, അത് ചൊല്ലാത്ത ഒരു രാത്രി, അത് ചൊല്ലാത്ത ഒരു രാത്രി എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് നീണ്ട പതിറ്റാണ്ടുകൾക്ക് ശേഷം, അലി റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയം, പ്രവാചകന്റെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു രണ്ട് ചില്ലാനം കൊല്ലം ഭരണം നടത്തി. പിന്നീട് 10-ലധികം കൊല്ലം ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായി. പിന്നീട് അതുപോലെ 10 കൊല്ലത്തോളം ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഏകദേശം 10-25 കൊല്ലത്തിന് ശേഷം, 25-ഓളം വർഷത്തിന് ശേഷം, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ചില രാഷ്ട്രീയ പ്രശ്നങ്ങളും ചില ചെറിയ വിഷയങ്ങൾ അവിടെ ഉണ്ടായി. അലി റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്തും മുആവിയ റളിയല്ലാഹു അൻഹു മറ്റൊരു ഭാഗത്തുമായി കൊണ്ട് നിസാരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിന്റെ പേരിൽ വലിയ സംഘർഷത്തിന്റെ വക്കിനോളമുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകനിൽ നിന്നത് കേട്ടതിന്റെ ശേഷം എന്റെ ജീവിതത്തിൽ അത് ഒഴിവായി പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്നിരുന്ന ഒരാൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അല്ലയോ അലി, നിങ്ങളും മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായ ഉറക്കം നഷ്ടപ്പെട്ട ചില ദിവസങ്ങൾ ഉണ്ടായിട്ടില്ലേ? ആ ദിവസത്തിലോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അന്ന് പോലും ആ ദിവസത്തിൽ പോലും ഞാൻ ഉറങ്ങിയ ദിവസങ്ങളിലെല്ലാം അത് ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഉറങ്ങിയിട്ടുള്ളത്. സഹോദരങ്ങളെ, പ്രവാചകന്റെ അനുയായികൾ പ്രവാചകന്റെ കൂടെ ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്തിലൂടെ ജീവിച്ച സ്വഹാബികൾ, ആ സ്വഹാബികളുടെ ജീവിതം അങ്ങനെയായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾ അത് മനസ്സിലാക്കിയതിന്റെ ശേഷം അത് ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ രേഖപ്പെടുത്തിയത് ഹദീസുകളിൽ വന്നിട്ടുള്ളത് മാത്രം എടുത്തു പറയുകയാണെങ്കിൽ നീണ്ട മണിക്കൂറുകൾ വേണ്ടിവരും. മറ്റൊരു സംഭവം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ബറദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റജുലൻ മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹില ഇലാ ഫുലാലത്ത് ബിൻ ഉബൈദ് വഹുവ ബിമിസ്ർ. ഈജിപ്തിലെ ഗവർണറായി കഴിഞ്ഞിരുന്ന ഫുലാലത്ത് ബിൻ ഉബൈദ് എന്ന് പറയുന്ന വ്യക്തി സ്വഹാബിയാണ്. അദ്ദേഹം ഈജിപ്തിലാണ്. ഈജിപ്തിലെ ഗവർണറായി കഴിയുന്ന സമയത്ത് ഒരാൾ അദ്ദേഹത്തെ കാണാൻ പോവുകയാണ്. എന്തിനാണ് കാണാൻ പോകുന്നത്? നീണ്ട യാത്രകൾ ചെയ്തുകൊണ്ടാണ് മക്കയിൽ നിന്ന് അല്ലെങ്കിൽ മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് ഒരു സ്വഹാബി പോകുന്നത്. അവിടെ ചെന്ന് പറഞ്ഞത്, ഇന്നമാ അതൈതുക ലി ഹദീഫിൻ ബലഗനി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജൗതു അൻ യകൂന ഇൻദക മിൻഹു. ഒരു ഹദീസ് ഞാൻ നബിയിൽ നിന്ന് കേട്ടു, അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ, അത് ഒന്നുകൂടി അത് എന്തിനാണ് എങ്ങനെയെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ മദീനത്തു നിന്ന് ഈജിപ്തിലേക്ക് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവുമായി സംസാരിക്കാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹം ഈജിപ്തിലെ ഭരണാധികാരിയാണ്, ഈജിപ്തിലെ ഗവർണറാണ്. ആ സമയത്ത് അദ്ദേഹത്തെ കാണുന്നത് ഫറാഹു ഷഹസൻ. അദ്ദേഹത്തെ കണ്ടത് മുടി എണ്ണയൊന്നും തേക്കാത്ത രൂപത്തിൽ പാറിപ്പറക്കുന്ന മുടിയോടുകൂടിയാണ്, ചീകി ഒതുക്കാത്ത മുടിയോടുകൂടിയാണ് ആ ഗവർണറെ അവിടെ കാണുന്നത്. കണ്ടപ്പോൾ സ്വഹാബി ചോദിക്കുകയാണ്, മാലിയാറ കശാസ, എന്താണ് നിങ്ങൾ ഈ ഒരു ചെടപിടിച്ച നിലയിൽ മുടിയൊന്നും ചീകി ഒതുക്കാത്ത നിലയിൽ കാണുന്നത്? വാൻ താമീറുൽ ബലദ്, താങ്കൾ ഈ നാട്ടിന്റെ അമീറല്ലേ, എന്നിട്ട് എന്താണ് ഈ കോലത്തിലുള്ള ഡ്രസ്സ് ധരിച്ച് തലയൊന്നും ചീകി ഒതുക്കാതെ കാണുന്നത്? ആ സമയത്ത് അദ്ദേഹത്തിന്റെ മറഞ്ഞാനുണ്ടായിരുന്ന മറുപടി, ഇന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൻഹാന അൻ കസീരിൽ ഇർഫാഹ്, വലിയ ആഡംബരം പാടില്ല, വലിയ ആർഭാടം പാടില്ല എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. വലിയ ആർഭാടങ്ങൾ പാടില്ല എന്ന് അല്ലാഹുവിന്റെ ദൂതർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം യമനിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ദീർഘമായ ഉപദേശങ്ങൾ നൽകിയ കൂട്ടത്തിൽ ഇതാ ആർഭാടത്തെ സൂക്ഷിക്കണം, ആഡംബര പ്രിയനാകരുത്, ഇന്ന ഇബാദല്ലാഹി ലൈസൂബിൽ മുതനഇമീൻ, അള്ളാഹുവിന്റെ ദാസന്മാർ ആഡംബര പ്രിയരാകരുത്, അള്ളാഹുവിന്റെ അടിയാറുകൾ വിശ്വാസികളായ ആളുകൾ അവർ ഒരിക്കലും തന്നെ ആർഭാടത്തിൽ ആഡംബര പ്രിയരാകരുത് എന്നത് പ്രവാചകൻ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈജിപ്തിലെ ഗവർണറായ അദ്ദേഹം പറഞ്ഞ മറുപടി റസൂലുള്ള അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ മുടി ചീകാതെ ഒന്ന് ഇരുന്നത്. തീർന്നില്ല. ആ ഹദീസിൽ തന്നെ കാണാൻ സാധിക്കും, ആ ഈജിപ്തിൽ ചെന്ന അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, മാലിയ അറാക്ക ഹാഫിയ, അല്ല എന്താണ് താങ്കളുടെ കാലിൽ ചെരിപ്പൊന്നും കാണുന്നില്ലല്ലോ, മാലിയ അറാക്ക ഹാഫിയ, എന്താണ് ചെരുപ്പൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ, നിങ്ങൾ ഈ നാട്ടിലെ അമീറല്ലേ, എന്നിട്ടും എന്താണ് ചെരുപ്പ് ധരിക്കാത്തത്? ആ സമയത്ത് ഫഖാല അദ്ദേഹം പറയുകയാണ്, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അമറനാ അന്നഹ്തഫിയ അഹ്യാനൻ, അമറനാ അന്നഹത്തഫിയ അഹ്യാനൻ, ഇടക്കൊക്കെ ചിലപ്പോഴൊക്കെ ഇടക്കൊക്കെ ചെരുപ്പില്ലാതെയും നിങ്ങൾ നടക്കണമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെരുപ്പ് ധരിക്കാത്തത്. നോക്കൂ സഹോദരന്മാരെ, സഹോദരികളെ, ഇത്രയും ചെറിയ വിഷയങ്ങളിൽ പോലും ഒരു സാധാരണ നിത്യ ജീവിതത്തിൽ നിലനിർത്തണം എന്ന് പറഞ്ഞ വിഷയമല്ല. എന്നിട്ട് പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച സ്വഹാബാക്കിറാം റിളുവാനുള്ളാഹി തആല അലൈഹി മജ്മഈൻ, ആ സ്വഹാബികൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളോടുള്ള ആ ഒരു നിഷ്ഠയും നിഷ്കർഷതയും നമ്മളൊക്കെ ഇനിയും ഇനിയും കേട്ട് പഠിക്കേണ്ടതുണ്ട്. ഒരുപാട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന പ്രതിഫലങ്ങൾ കുറച്ചൊന്നുമല്ല. കാരണം നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകരിക്കുക, റസൂലുള്ളയെ പിൻപറ്റുമ്പോൾ മാത്രമേ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ മറന്നു പോകുകയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണോ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണോ, ഫത്തബിഊനി, എങ്കിൽ എന്നെ പിൻപറ്റണം. ആ എന്നെ പിൻപറ്റണം എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക ദിവസത്തിലോ വിഷയത്തിലോ ഉള്ള ഏതെങ്കിലും പ്രത്യേകമായ കാര്യത്തിൽ മാത്രമല്ല, റസൂലുള്ളയിൽ വന്ന് കിട്ടിയ ഹദീസാണോ എങ്കിൽ അത് നമുക്കതിനോട് താല്പര്യമുണ്ടാകണം, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ ഒരു അവസ്ഥ നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് കബറിലെത്തുന്ന സമയത്ത് ഒന്നാമതായിക്കൊണ്ട് മനുഷ്യനോട് ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾ, കബറിൽ വെച്ചുള്ള മൂന്ന് ചോദ്യം, ആ മൂന്ന് ചോദ്യങ്ങളിൽ നമുക്കൊക്കെ അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ആ ചോദ്യങ്ങളിൽ ഒന്ന് മാഹാദർ റജുൽ, പ്രവാചകനെ കാണിച്ചുകൊണ്ട് ചോദിക്കും ഇദ്ദേഹത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം, ആരാണ് ഇദ്ദേഹം, എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ വിശ്വാസികളായ ആ റസൂലുള്ളയെ ജീവനേക്കാളധികം സ്നേഹിച്ച, ആ റസൂലുള്ളയുടെ കൂടെ സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച സ്വഹാബികൾ നമുക്ക് പറഞ്ഞു തരികയാണ് വിശ്വാസികളുടെ മറുപടി. ഫയഖൂലു മുഹമ്മദുൻ റസൂലുള്ളാ, മുഹമ്മദുൻ റസൂലുള്ളാ, അല്ലാഹുവിൽ നിന്ന് നിയോഗിക്കപ്പെട്ട റസൂലാണ്. ജാഅനാ ബിൽ ബയ്യിനാതി മിൻ ഇൻദില്ലാ ഫസദ്ദഖ്നാഹു, അല്ലാഹുവിൽ നിന്നുള്ള നിർദ്ദേശങ്ങളുമായി ഞങ്ങളിലേക്ക് വന്നു, ഫസദ്ദഖ്നാഹു, ഞങ്ങളത് സത്യപ്പെടുത്തി, ഞങ്ങളുടെ ജീവിതം കൊണ്ട് സത്യപ്പെടുത്തി. നബി പറഞ്ഞു ശരിയൊക്കെ തന്നെയാണ്, പക്ഷേ ഞാനത് ചെയ്യുകയില്ല, എനിക്കത് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അത് സത്യപ്പെടുത്തലല്ല. പ്രവാചകന്റെ സുന്നത്തിൽ അങ്ങനെയൊക്കെയുണ്ട്, പക്ഷേ അത് ഈ കാലത്ത് നമുക്ക് പറഞ്ഞുകൂടാ, അത് പ്രവാചകനെ സത്യപ്പെടുത്തലല്ല. അതുപോലെ തന്നെ പറഞ്ഞത് കാര്യമൊക്കെ തന്നെയാണ് സുന്നത്തിൽ, ഹദീസുകളിൽ, സഹീഹായ ഹദീസുകളിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ അത് ഈ ആധുനിക കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് മൗനമാകുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് കബറിലെത്തുന്ന സന്ദർഭത്തിൽ സഹോദരങ്ങളെ ഇത് പറയാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് നമ്മൾ അറിയുക, പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ പോലും കൂലി കിട്ടാതെ പോകുന്ന സംഭവങ്ങളില്ലേ, റസൂലുള്ള ചെയ്തതുപോലെ നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷേ നമുക്ക് കൂലി ലഭിക്കുന്നില്ല, നമുക്ക് കൃത്യമായ പ്രതിഫലം ലഭിക്കുന്നില്ല. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുളിക്കുക എന്ന് പറയുന്നത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പഠിപ്പിച്ചു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ഹാദാ യൗമു ഈദ്, വെള്ളിയാഴ്ച ദിവസം ഒരു പെരുന്നാൾ ദിവസമാണ്. ജഅലഹുല്ലാഹു ലിൽ മുസ്ലിമീൻ, വിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പെരുന്നാൾ ദിവസമാണ്, ആഴ്ചയിലെ പെരുന്നാളാണ് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് ഫമൻ ജാ മിൻകും ഇലൽ ജുമുഅത്തി ഫൽയഗ്തസിൽ, വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് വരുമ്പോൾ കുളിക്കട്ടെ എന്ന് റസൂലുള്ള പറഞ്ഞു. നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഒന്നിലധികം തവണ കുളിക്കുന്നവരാണ്, ആണാകട്ടെ പെണ്ണാകട്ടെ, നമ്മൾ ആ കാര്യം നിർവഹിക്കാറുണ്ട്. പക്ഷേ നമ്മൾ സോപ്പെടുത്തുകൊണ്ട് തോർത്തെടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് ആ ഒരു സുന്നത്ത് എന്ന് നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു കോണിൽ കടന്നു വരാറുണ്ടോ? ഇല്ല എങ്കിൽ വ്യാഴാഴ്ച കുളിച്ചതുപോലെ വെള്ളിയാഴ്ച വൈകിട്ട് നമ്മൾ കുളിക്കാറുള്ളത് പോലെ അതുപോലെ ജുമുഅക്ക് മുമ്പുള്ള കുളിയുമായി കഴിഞ്ഞാൽ അത് നമ്മൾ കുളി നിർവഹിച്ചു പക്ഷേ സുന്നത്ത് ലഭിക്കാതെ പോകുകയാണ്. കാരണം നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇത് റസൂലുള്ള കൽപ്പിച്ച കാര്യമാണ്, ഇത് റസൂലുള്ള കൽപ്പിച്ച കാര്യമാണ് എന്ന ചിന്ത കടന്നു വരണം. അതുപോലെ തന്നെയാണ് അതേ ഹദീസിൽ തന്നെ പറയുന്നു, വൈൻ കാനതീബുല്ലക ഫൽയമസ്സ മിൻഹു, നിന്റെ അടുക്കൽ സുഗന്ധമുണ്ടെങ്കിൽ നിന്റെ കൈകളിൽ അത്തര് അതുപോലെ തന്നെ പെർഫ്യൂംസ് ഉണ്ട് എങ്കിൽ അതുപയോഗിച്ചുകൊണ്ടായിരിക്കണം പള്ളിയിലേക്ക് വരേണ്ടതെന്ന് പുരുഷന്മാരോട് പറഞ്ഞു. നമ്മൾ എല്ലാ യാത്രകളിലും വീട്ടിൽ നിന്ന് ഏത് സമയത്ത് പുറത്തിറങ്ങുമ്പോഴും സ്പ്രേ അടിച്ചുകൊണ്ട് സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നവരാണ്. പക്ഷേ വ്യാഴാഴ്ച ഉപയോഗിച്ചതുപോലെ അതുപോലെ തന്നെയാണ് വെള്ളിയാഴ്ചയും നമ്മുടെ അലമാര തുറന്നുകൊണ്ട് അതെടുത്ത് ശരീരത്തിൽ പൂശിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്നു. പക്ഷേ വെള്ളിയാഴ്ച ഇതൊരു സുന്നത്താണ് എന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, ആ സുന്നത്ത് നഷ്ടപ്പെടുകയാണ്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, നാല് മദ്ഹബുകൾ നമ്മൾ കേട്ടുപരിചയമുള്ള ഇമാം അഹ്ലുസുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, അബ്ബാസിയ ഖലീഫമാരുടെ താൽപര്യത്തിനനുസരിച്ച് പണക്കാരുടെ അധികാരമുള്ളവരുടെ താൽപര്യത്തിനനുസരിച്ച് നിൽക്കാത്തതിന്റെ പേരിൽ വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വന്ന മഹാനാണ് അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ആ ജയിലിൽ കഴിഞ്ഞുകൂടുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസം നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് അദ്ദേഹം സുഗന്ധം പൂശിക്കൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഗേറ്റ് വരെ നടക്കുകയാണ്. ഗേറ്റിലുള്ള പാറാവുകാര്, അവിടെയുള്ള ഗേറ്റ് കീപ്പർമാർ പറയുന്നു, അല്ല എങ്ങോട്ടാണ് ഇറങ്ങി പുറപ്പെടുന്നത്? അദ്ദേഹം പറയുന്നു, ഇന്ന് വെള്ളിയാഴ്ചയാണ്. പക്ഷേ ഗേറ്റ് കീപ്പർ പറയുകയാണ്, അവിടുത്തെ വാച്ച്മാൻ പറയുകയാണ്, നിങ്ങൾ ഒരു കാരണവശാലും തുറന്നു വിടാൻ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെള്ളിയാഴ്ചയായാലും വേറെന്ത് ദിവസമായിരുന്നാലും നിങ്ങൾക്ക് ഗേറ്റ് തുറന്നു തരികയില്ല. ആ സമയത്ത് പറയുന്നത്, അതെനിക്കറിയാം, ഞാൻ ജയിലിലാണ് കഴിഞ്ഞുകൂടുന്നത്, നിങ്ങൾ എനിക്ക് ജയിലിന്റെ കവാടം ഗേറ്റ് തുറന്നു തരില്ല എന്നെനിക്കറിയാം. പക്ഷേ അല്ലാഹുവിന്റെ കലാമ് പരിശുദ്ധ ഖുർആനിലുള്ള ഒരു ആയത്ത് പഠിച്ചവനാണ് ഞാൻ, ഫത്തഖുല്ലാഹ മസ്തതഅത്തും, കഴിയുന്നിടത്തോളം അല്ലാഹുവിനെ സൂക്ഷിക്കണം. നമ്മളാണെങ്കിൽ എന്തു ചെയ്യും? വെള്ളിയാഴ്ചയിലാണ്, പക്ഷേ ജുമാക്ക് പോകാൻ കഴിയില്ല, ലൊഹറ് നിസ്കരിക്കണം. ആ ലൊഹറ് നമസ്കാരം അസർ ബാങ്കിന്റെ സമയത്തിന്റെ മുമ്പ് എപ്പോഴെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നമസ്കരിക്കണം, ഇതല്ലേ നമുക്ക് തോന്നുക? പക്ഷേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ മനസ്സിലാക്കിയ സഹാബികളെ കണ്ടുകൊണ്ട് ജീവിച്ച മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ അശൈബാനി റഹിമഹുല്ലാ, അദ്ദേഹം തീരുമാനിച്ചത് എന്താണെന്നറിയുമോ? റസൂലുള്ളയുടെ കൽപ്പനയുണ്ട്, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നേരത്തെ കുളിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, സുഗന്ധം ഉപയോഗിക്കണം, അത് ചെയ്യാൻ എനിക്കിവിടെ വിലക്കില്ല. നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ബാത്റൂമിൽ പോയി കുളിക്കാൻ എന്നെ ഒരാളും തടയുന്നില്ല. എന്റെ സഞ്ചിയിലുള്ള എന്റെ ബാഗിലുള്ള നല്ല വസ്ത്രം ധരിക്കാൻ ഒരാളും എന്നെ തടയുന്നില്ല. എന്റെ കയ്യിലുള്ള അത്തറിന്റെ ബോട്ടിലിൽ നിന്ന് അതെടുത്ത് ശരീരത്തിൽ സുഗന്ധം പൂശാൻ ഒരാളും എന്നെ തടയുന്നില്ല. അതുപോലെ തന്നെ പള്ളിയിലേക്ക് അനുവാദമില്ല. പക്ഷേ ഫത്തഖുല്ലാഹ മസ്തതഅത്തും, ഈ ഗേറ്റ് വരെ ഞാൻ പോയെങ്കിലല്ലേ ആ ആയത്ത് ഞാൻ ഉൾക്കൊണ്ടവനാകുകയുള്ളൂ. എനിക്ക് ഗേറ്റ് തുറന്നു തരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങിയാൽ ഞാൻ ആരായി മാറും? അതുകൊണ്ട് തന്നെ ഗേറ്റ് വരെ പോകാൻ എന്നെ ആരും തടയുന്നില്ല, എനിക്ക് നടക്കാൻ കഴിയും, ആരും പിടിച്ചുകെട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അവരുടെ ചിന്ത, വെള്ളിയാഴ്ചയുടെ ചിന്ത അവരുടെ മനസ്സിൽ കടന്നു വന്നത്. ഇതൊക്കെ നമുക്കൊക്കെ ചെയ്യാറുള്ള ചില വിഷയങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ കൂട്ടത്തിൽ ആ ചരിത്രം നമ്മെ തീർച്ചയായും നമ്മുടെ മനസ്സിന് രോമാഞ്ചമുണ്ടാക്കും. പരിശുദ്ധ ഖുർആൻ എടുത്ത് ഓതുമ്പോൾ മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ ചരിത്രം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും അതുപോലെ തന്നെ മൂസ നബിയുടെയും ഒക്കെ ത്യാഗത്തിന്റെ കഥകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പറഞ്ഞു കൊടുക്കുന്നിടത്ത് ഖുർആനിൽ നമുക്ക് കാണാം, ഇതെന്തിനാണ് നബിയെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? ഫുആദക്കാർ, നിങ്ങളുടെ മനസ്സിനൊരു ദൃഢത കിട്ടാൻ ചരിത്രം ആവേശമുണ്ടാക്കുന്നതാണ്. ചരിത്രം മനുഷ്യന് രോമാഞ്ചം പകരുന്നതാണ്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളുടെ ചരിത്രം റസൂലുള്ളാഹിക്ക് ആവേശമാകുന്നുവെങ്കിൽ ആ റസൂലിന്റെ കാലശേഷമുള്ള ചരിത്രം നമുക്ക് ആവേശമുണ്ടാക്കും. അതുകൊണ്ടാണ് അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം കേൾപ്പിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ വെള്ളിയാഴ്ച ദിവസത്തെ കുളി, അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കുക, നേരത്തെ പോകുക, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ അതൊരു വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്ന് നമുക്ക് മനസ്സിൽ തോന്നണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഓരോ വിഷയങ്ങളും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, വളരെ അത്ഭുതമായിരുന്നു പ്രവാചകന്റെ ഓരോ പ്രവർത്തനങ്ങളും. ഏത് കാര്യത്തിലും വലത്തേതിനെ മുന്തിക്കുക എന്നുള്ളത്, ഏത് വിഷയങ്ങളിലും വലതിനെ മുന്തിക്കുക എന്നുള്ളത് പ്രവാചകന്റെ ജീവിതത്തിലെ വല്ലാത്ത ഒരു താല്പര്യമായിരുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ, അതായത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുന്നു, നമ്മളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ ഫുലാലത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കേട്ട സംഭവം പോലെ ചെരുപ്പില്ലാതെ നടക്കുന്നവരല്ല, നമ്മളൊക്കെ ചെരുപ്പ് ധരിക്കുന്നവരാണ്. പക്ഷെ ആ ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് ആദ്യം ധരിക്കേണ്ടത് വലത്തേ കാലാണ് എന്ന് അറിവുള്ളവരാണ് നമ്മളൊക്കെ, അറിവുള്ളവരാണ് നമ്മളൊക്കെ. പക്ഷെ ആ ചെറിയ വിഷയത്തിൽ അത് ശ്രദ്ധിക്കാതെ പോകുന്ന സന്ദർഭങ്ങളില്ലേ? അത് ശ്രദ്ധിക്കാതെ പോകുന്ന സന്ദർഭങ്ങളില്ലേ? പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത്തേക്കാലാണ് ആദ്യം പുറത്തു വരേണ്ടത്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ ചെരുപ്പ് ധരിച്ചു പോകുകയാണെങ്കിൽ എന്തു ചെയ്യണം? അവിടെയാണ് റസൂലുള്ളയുടെ ഒരു സുന്നത്ത്. നമുക്കതൊരു നിസ്സാരമായി തോന്നരുത്. ഇടത്തേക്കാൽ വെച്ച് പുറത്തേക്കിറങ്ങുക, ഒന്നുകിൽ നമ്മുടെ ഇടത്തെ ചെരുപ്പിന്റെ മേലെ വെറുതെ ചവിട്ടി നിൽക്കുക, എന്നിട്ട് ചെരുപ്പ് ധരിക്കുന്നത് ആദ്യം വലത്തേക്കാലാകുക, അതിന്റെ ശേഷം ഇടത്തേക്കാൽ ധരിക്കുക. ചെരുപ്പ് ഊരുന്ന സമയത്താണെങ്കിലോ ആദ്യം ഇടത്തേക്കാൽ ഊരുക, എന്നിട്ട് വലത്തേക്കാൽ ഊരുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പനയാണ്. ഇതൻ താല അഹദുക്കും, നിങ്ങൾ ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് ഫല്യബ്ദ ബിൽ യമീൻ, നിങ്ങൾ ആദ്യം വലതുകൊണ്ട് തുടങ്ങുക. വൈദാനസ ഫല്യബ്ദ ബിശിമാൽ, അഴിച്ചു വെക്കുമ്പോൾ ആദ്യം ഇടത്തേക്കാൽ അഴിച്ചു വെക്കുകയും ചെയ്യുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വളരെ സഹീഹായ ഹദീസ്. അതുപോലെ തന്നെ ഏത് കാര്യത്തിലും മുടി ചീകുകയാണെങ്കിൽ, ഷർട്ട് ധരിക്കുകയാണെങ്കിൽ അതൊന്നും യാതൊരു പ്രയാസവുമില്ല. രണ്ടും നമുക്ക് ഒരുപോലെയാണ്, രണ്ടും ഒരുപോലെയാണ്. പക്ഷെ നഷ്ടപ്പെട്ടു പോകുന്നതും ഷർട്ടെടുത്ത് ആദ്യം ധരിക്കുന്നത് ഇടത്തെ കൈയാണെങ്കിൽ അവിടെ ആ സുന്നത്ത് നഷ്ടപ്പെടുന്നു. ഒരു അപാകതയും നമുക്ക് വരുന്നില്ല. കാരണം ആദ്യം വലത്തേത് ധരിച്ചാൽ സമയം അധികം വേണം എന്നതിൽ ആരും പറയില്ല. ആദ്യം വലത്തേത് ധരിച്ചാൽ ഇന്ന ഇന്ന ഇടങ്ങേറുകളുണ്ട് എന്നൊരാൾക്കും പറയാൻ സാധിക്കുകയില്ല. എന്നിട്ട് പോലും നമുക്കതാകുന്നുണ്ടോ, നമുക്കത് സാധിക്കുന്നുണ്ടോ? അറിയാത്തതുകൊണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അറിയുന്ന കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളാണ് എങ്കിൽ അത് അറിഞ്ഞുകഴിഞ്ഞാൽ, മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ പകർത്തുക. കാരണം ചെരുപ്പ് ധരിക്കുന്ന വിഷയത്തിൽ, ഷർട്ട് ധരിക്കുന്ന സമയത്ത്, പാന്റ് ധരിക്കുന്ന സമയത്ത്, മുടി ചീകുന്ന സമയത്ത്, അതുപോലെ തന്നെ പള്ളിയിൽ കയറിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ, സ്വഹാബികൾ നമുക്ക് പറഞ്ഞു തന്ന, ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലാ മയാമിനി സുഫൂഫ്, ഇതാ പള്ളിയിൽ കയറി കഴിയുമ്പോൾ ഒന്നാമത്തെ സൊഫിലേക്ക് കയറി നിൽക്കണം. ആ ഒന്നാമത്തെ സൊഫിൽ തന്നെ സാധ്യമെങ്കിൽ ഇമാമിന്റെ വലതുഭാഗത്തായി നിൽക്കുക. നമുക്ക് പലപ്പോഴും തന്നെ ചാരാൻ സൗകര്യം എവിടെയാണ്, അതല്ലെങ്കിൽ കൂടുതൽ കാറ്റും വെളിച്ചവും എവിടെയാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന സുന്നത്തുകൾ. സഹോദരങ്ങളെ, നാളെ പരലോകത്ത് നമ്മുടെ ആൾമാലുകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും തന്നെ നിസ്സാരമായ ചെറിയ ചെറിയ വിഷയങ്ങൾ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമുക്ക് പ്രയാസങ്ങളുണ്ടാകുക. അതുകൊണ്ട് തീരുമാനിക്കുക. മനസ്സിലായിക്കഴിഞ്ഞാൽ ഹദീസിൽ അങ്ങനെയുണ്ടോ, റസൂലുള്ള അത് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഞാനിനി അങ്ങനെയാണ് ചെയ്യുക, നമുക്ക് പലപ്പോഴും തന്നെ ലജ്ജ കൊണ്ട് അറിഞ്ഞുകൊണ്ട് സുന്നത്ത് നഷ്ടപ്പെട്ടു പോയ സംഭവങ്ങളില്ലേ? ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, വെള്ളം കുടിക്കുന്ന സമയത്ത് വലത് കൈകൊണ്ടാകണമെന്നറിയാത്തവർ ഈ സദസ്സിൽ ഒരാളുമില്ല. എന്നാൽ ഇടത്തെ കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുക, ഇന്ന ശൈത്താനം യൗകുല വയശ്റബ ബിശിമാലിഹി, ഇടത്തെ കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പിശാചുക്കളാണ് എന്ന് പഠിച്ചവരാണ്, കേട്ടവരാണ്, പറയുന്നവരാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ആളുകൾ അധികം നമ്മളുടെ ആദർശത്തിലില്ലാത്ത മറ്റു മതസ്ഥരായ ആളുകളോ അതല്ലെങ്കിൽ മറ്റു പൊതുജനങ്ങൾക്ക് പ്രവർത്തിക്കുന്ന ആളുകളോ ഉള്ള ഒരു സദസ്സിലാണ് എത്തിപ്പെടുന്നതെങ്കിൽ അറിഞ്ഞിട്ട് പോലും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആളുകൾ ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, കുടിക്കുന്നു. ആ സമയത്ത് നമ്മളും ഇടത് കൈകൊണ്ട് കുടിക്കാൻ വെമ്പുന്ന ചരിത്രം അതൊരു ചരിത്രമല്ല, ഇന്ന് സംഭവിക്കുന്നതാണ്. നഷ്ടപ്പെട്ടു പോകുന്നത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. നമ്മൾ അനുകരിക്കുന്നതാകട്ടെ, പിശാചിനെയാണ്, ഷൈത്താനെയാണ് നമ്മൾ അവിടെ അനുകരിക്കുന്നത് എന്ന കാര്യത്തിൽ നമ്മൾ ഗൌരവത്തോടു കൂടി കാണുക. അതേപോലെ തന്നെ നമുക്കിന്ന് വെള്ളത്തിനെമ്പാടും സൗകര്യങ്ങളുള്ള സ്ഥലമാണ്, യഥേഷ്ടം വെള്ളം നമ്മുടെ വീടുകളിലുണ്ട്. ആ വീട്ടിൽ വെച്ച് വളു ഉണ്ടാക്കിക്കൊണ്ട് പള്ളിയിലേക്ക് പോകുക എന്നുള്ളത് നമ്മളൊക്കെ നിത്യജീവിതത്തിൽ പാലിക്കാൻ കഴിയുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ, ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സുന്നത്ത് പറഞ്ഞുകൊണ്ട് അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ കിട്ടാവുന്നത് പരമാവധി മുതലാക്കണം സഹോദരങ്ങളെ. ഈ റമദാനിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണം. കാരണം നോമ്പ് എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കാൻ പ്രത്യേകിച്ചൊന്നില്ല. എന്താണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ പള്ളിയിൽ പോയി ചെയ്യാറുള്ളത്, നമസ്കാരം എങ്ങനെയെന്ന് ഒരു അമുസ്ലിമായ വ്യക്തി ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം കൊണ്ട് അവസാനിക്കുന്നത് വരേക്കുമുള്ള അഅമാലുകൾ, റുകൂഉ്, ഖിയാം, അതുപോലെ തന്നെ എഴുത്തിതാല്, സുജൂദ്, ഇതൊക്കെ കാണിക്കാൻ പറ്റും. എന്താണ് ഹജ്ജ്, നിങ്ങൾ മക്കത്ത് പോയി ചെയ്യാറുള്ളത്, എന്താണ് ഹജ്ജ് എന്ന് ചോദിച്ചാൽ ഹജ്ജിന്റെ ഒരു വീഡിയോ കാണിക്കാൻ പറ്റും, ഹജ്ജിന്റെ രൂപങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഹജ്ജിന്റെ അർക്കാനുകൾ, ഹജ്ജിന്റെ വാജിബാത്തുകൾ, ഹജ്ജിന്റെ സുനനുകൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്താങ്ങളോ നോമ്പ് എന്ന് പറഞ്ഞാലോ, എന്താണ് നോമ്പ് എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കാനൊന്നുമില്ല, കാണിച്ചു കൊടുക്കാൻ ഒന്നും നമുക്കില്ല നോമ്പ് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നോമ്പ് ഇതുപോലെ നമ്മുടെ മനസ്സിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കുക, ഈ നോമ്പിലൂടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക, ഈ നോമ്പിലൂടെ നമ്മുടെ സുന്നത്തുകളുടെ പ്രവർത്തനങ്ങൾ അത് അധികരിപ്പിക്കുക, ആ രൂപത്തിലൂടെയുള്ള ഒരു നോമ്പാക്കി മാറ്റാൻ ഇനിയുള്ള ദിവസങ്ങളിൽ സാധിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മൻ തതഖറ ഫീ ബൈതിഹി സുമ്മ മശാ ഇലാ ബൈതില്ലാം ഇലാ ബൈതി മിൻ ബുയൂതില്ലാം, വീടുകളിൽ വെച്ച് വളു ഉണ്ടാക്കിക്കൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെടുക. ഇത് പറയുമ്പോൾ പിന്നെ എന്തിനാ പള്ളിയിൽ ഹൗസ്, എന്തിനാണ് 19,000 രൂപ ചെലവാക്കി ടാപ്പ് ഫിറ്റ് ചെയ്തത് എന്ന് പോലും ചോദിക്കുന്ന കുതർക്കക്കാരാണ് നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ ഉള്ളത്. സഹോദരങ്ങളെ ആലോചിക്കുക, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ പിൻബലത്തോടുകൂടി നമ്മോട് പറയുന്നു, ഇദാ മൻ തതഖറ ഫീ ബൈതിഹി, ആരെങ്കിലും തന്റെ വീട്ടിൽ നിന്ന് ഒന്നും ഉണ്ടാക്കി സുമ്മ മശാഇലാ ബൈതി മിൻ ബുയൂതില്ലാം, അള്ളാഹുവിന്റെ പള്ളികളിൽ ഒന്നിലേക്ക് അവൻ നമസ്കരിക്കാൻ വേണ്ടി പുറപ്പെടുന്നുവെങ്കിൽ ഖാനത്ത് ഖുത്വതാഹു, അയാളുടെ രണ്ട് ചവിട്ടടികൾ അത് രണ്ടായിക്കൊണ്ട് നമ്മൾ കണക്കാക്കുകയാണ്, അള്ളാഹു തീരുമാനിക്കുകയാണ്. ഇഹ്ദാഹുമാ തഹത്തു ഖതിയാ, ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഒരു കാലെടുത്തു വെക്കുന്ന സമയത്ത് അയാളുടെ പാപങ്ങൾ മായ്ക്കപ്പെടുകയാണ്. രണ്ടാമത്തത് വല്ലുഹറ തുർഫഉ ദറജതഹു, രണ്ടാമത്തെ സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോൾ അയാളുടെ നന്മകൾ, അയാളുടെ പദവികൾ അധികരിക്കുകയാണ്. നോക്കൂ, നമുക്ക് പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന നമ്മുടെ തെറ്റുകളുമായി കൊണ്ടാണ്, തെറ്റുകളുടെ ഭാണ്ഡവും പേറിക്കൊണ്ടാണ് റബ്ബിന്റെ അടുക്കലേക്ക് നമ്മൾ എത്തുന്നതെങ്കിൽ, ഇന്നഹു മയ്യത്തി റബ്ബഹു മുജ്രിമ, ഏതൊരു മനുഷ്യനാണ് കുറ്റവാളിയായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത്, ഫൈന ലഹു ജഹന്നം, അവന് നരകമായിരിക്കും, ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, അവിടെ ഒരിക്കലും തന്നെ അവന് രക്ഷയില്ല. തെറ്റുകൾ, ഒരുപാട് തെറ്റുകൾ, ചെറിയ ചെറിയ തെറ്റുകൾ, അത് പിന്നീട് അവന്റെ മനസ്സിനെ മുഴുവനും വ്യാപിച്ചു. എങ്കിൽ സഹോദരങ്ങളെ, നമ്മളൊക്കെ ഓരോ ദിവസത്തിലും എത്ര പ്രാവശ്യം പള്ളിയിലേക്ക് പോകുന്നുണ്ട്? ആ പള്ളിയിലേക്ക് പോകുന്ന സഹോദരങ്ങളെ, പള്ളിയിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് വളു ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ നമുക്ക് തയ്യാറുണ്ട് എങ്കിൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന മഹത്വം നമ്മൾ ഒരിക്കലും തന്നെ വിസ്മരിച്ചു പോകരുത്. അതുകൊണ്ടുണ്ടാകുന്ന മഹത്വം കുറച്ചൊന്നുമല്ല. അതേപോലെ തന്നെ നേരത്തെ പള്ളിയിലേക്കെത്തി ഒരൽപസമയം, എന്തിനാണ് 12:55 ഇഖാമത്ത്, എന്തിനാ അപ്പ തന്നെ പോകുന്നത്? നമുക്ക് തോന്നാറുള്ളത് അങ്ങനെയാണ്, എന്തിനാണ് ഇത്ര നേരത്തെ പോകുന്നത്? അവിടെ ജമാഅത്ത് നമസ്കാരം തുടങ്ങാൻ ഇനിയും 5-10 മിനിറ്റ് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ആളുകളെ പിടിച്ചു നിർത്താൻ പിശാച് നമ്മുടെ കൂടെയുണ്ട്. പോരെങ്കിൽ നമ്മുടെ കൂട്ടുകാരും സുഹൃത്തുക്കളും ഒരു പക്ഷെ കൂടെ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ആലോചിക്കുക, നമ്മൾ പള്ളിയിലെത്തി തഹിയ്യത്ത് നമസ്കരിച്ച് അല്പസമയം നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ, നമ്മളൊക്കെ ഖുർആനിൽ ഒരായത്ത് പഠിച്ചിട്ടുണ്ട്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബിയ്യ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി പടച്ച തമ്പുരാന്റെ മുഖറബീങ്ങളായ മലായിക്കത്തുകൾ ആ റസൂലുള്ളാഹിക്ക് വേണ്ടി സലാത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രക്ഷയ്ക്ക് വേണ്ടി, കാരുണ്യത്തിന് വേണ്ടി, ഗുണത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പള്ളിയിലെത്തി തഹിയ്യത്ത് നമസ്കരിച്ച് അവിടെ കാത്തിരിക്കുന്ന സമയമുണ്ടല്ലോ, അത് വെറുതെ പോകുന്ന സമയമല്ല, അത് പാഴായി പോകുന്ന സമയമല്ല. ദിക്റുകളും തസ്ബീഹുകളും നടത്താം, അത് മാത്രമാണോ? അല്ല, അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ർഹംഹു, അല്ലാഹുമ്മ തുബ് അലൈഹി. അല്ലാഹുവേ, ഇദ്ദേഹത്തിന്റെ പാപങ്ങൾ നീ പൊറുത്തു കൊടുക്കണമേ. അല്ലാഹുവേ, ഇദ്ദേഹത്തോട് കരുണ കാണിക്കണമേ. അല്ലാഹുവേ, ഇദ്ദേഹത്തിന്റെ തൗബ സ്വീകരിക്കണമേ. ഇതുപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയോ ഇല്ലയോ എന്നാലോചിക്കുക. നമുക്കിത് നഷ്ടപ്പെട്ടു പോയോ ഇല്ലയോ എന്ന്. കാരണം നമുക്ക് എത്രയെത്ര നഷ്ടപ്പങ്ങൾ, എത്രയെത്ര നഷ്ടങ്ങൾ നമ്മൾ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ചില വിക്റുകൾ, ചില പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളിലൂടെ നമ്മൾ മനസ്സിലാക്കുക. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മളൊക്കെ അറിയില്ലെങ്കിൽ ഒന്ന് പഠിക്കാൻ തീരുമാനിക്കുക. സഹോദരന്മാരെ, സഹോദരികളെ, അത്തരത്തിലുള്ള ദിക്റുകളും പ്രാർത്ഥനകളും ഉൾക്കൊള്ളുന്ന നിരവധി പുസ്തകങ്ങൾ നമുക്ക് കൈകളിലുണ്ടായിരിക്കാം, വാങ്ങാൻ ലഭിക്കും. ആ പുസ്തകത്തിൽ നോക്കിക്കൊണ്ട് അറിയാത്ത ആളുകൾ ഇതാ ഈ റമദാനിൽ, ഈ റമദാനിൽ അതൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് തുടങ്ങുന്ന 2-3 വരി ദൈർഘ്യമുള്ള ആ ഒരു പ്രാർത്ഥന, ആ ഒരു ഇസ്തിഗ്ഫാർ, അത് നമ്മൾ പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വമൻ ഖാലഹാ മിനൻ നഹാർ മൂഖിനൻ ബിഹാ, ആരെങ്കിലും ഒരു പകൽ സമയത്ത് രാവിലെ സുബഹിന്റെ ശേഷം ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരാൾ ചൊല്ലിയാൽ അല്ലാഹുവിനോട് കൃത്യമായും തന്റെ മനസ്സ് തുറന്നുകൊണ്ട് റബ്ബിനെ അംഗീകരിച്ച് സമ്മതിച്ചുകൊണ്ടുള്ള ആ പ്രാർത്ഥന നമ്മളൊന്ന് ചൊല്ലുകയാണെങ്കിൽ, അതൊന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഫമാത മിൻ യൗമിഹി ഖബല അൻ യുംസിയ, വൈകുന്നേരമാകുന്നതിന്റെ മുമ്പ് ആ ഒരു ദിവസമാണ് അയാൾ മരണപ്പെടുന്നത് എങ്കിൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗത്തിലാണ്, അവൻ സ്വർഗത്തിലാണ്. സഹോദരങ്ങളെ, ആരുടെയെങ്കിലും ഒരു ഓഫറല്ല, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു തരികയാണ്. ആ വിക്ര്, ആ ഒരു സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെ ഒരാൾ ചൊല്ലി, പകൽ സമയത്തത് ചൊല്ലി, വൈകുന്നേരമാകുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടാൽ അയാൾ സ്വർഗാവകാശിയാണ്. വമൻ ഖാലഹാ മിനൽ ലൈൽ, ആരെങ്കിലും അത് രാത്രിയിൽ ചൊല്ലിയാൽ, വഹുവ മൂഖിനും ബിഹാ, അതിന്റെ കൃത്യമായ ആ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലിയാൽ, ഫമാ തഖബല യുസ്ബിഹാ, സുബഹിന്റെ മുമ്പായിക്കൊണ്ട് അയാൾ മരണപ്പെട്ടാൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗത്തിലാണ്. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം മഹത്വമുള്ളത്, എത്രമാത്രം മഹത്വമേറിയത്, അറിയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ നേരത്തെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറഞ്ഞ പോലെ, അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹ പറഞ്ഞ പോലെ, അത് കേട്ടതിന്റെ ശേഷം ഞാനത് ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയാവുന്ന രൂപത്തിൽ നമുക്ക് എത്ര ആളുകൾക്ക് സാധിക്കും? ഇല്ലെങ്കിൽ ഒന്ന് തീർച്ചപ്പെടുത്തുക, ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ, ഞാനത് പാലിക്കാൻ ശ്രമിക്കും. നമ്മൾ നമസ്കരിച്ച് പെട്ടെന്ന് എഴുന്നേറ്റ് പോകേണ്ട ഒരു സന്ദർഭമുണ്ടെങ്കിൽ പോലും നടന്നുകൊണ്ട് ചൊല്ലിക്കൂടെ? ബസ്സിൽ കയറിയാൽ പോലും രണ്ട് മിനിറ്റ് വേണ്ട, ഒരു മിനിറ്റ് പോലും ദൈർഘ്യമില്ല. ആ ഒരു പ്രാർത്ഥന ചൊല്ലിയാൽ എത്രയെത്ര അപകടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, എത്രയെത്ര ദാരുണമായ മരണങ്ങൾ, പലരുടെയും പ്രയാസകരമായ മരണം കണ്ട് വേദനിച്ചവരല്ലേ നമ്മൾ. എങ്കിൽ അള്ളാഹു നമുക്ക് ഓഫർ നൽകുകയാണ്. അള്ളാഹു നമ്മോട് പറയുന്നു, ഇതൊന്ന് ചൊല്ലാൻ പഠിച്ചാൽ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തഅതു എന്ന് തുടങ്ങുന്ന രണ്ട് വരിയുള്ള ഒരു പ്രാർത്ഥന പഠിക്കാത്തവരുണ്ടെങ്കിൽ, സഹോദരന്മാരെ സഹോദരികളെ, ഈ റമദാൻ തീരുന്നതിന്റെ മുമ്പ് നിങ്ങളത് ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾക്ക് കഴിയണം, നിങ്ങൾക്ക് സാധിക്കണം. അതുപോലെ തന്നെ മൗലവി ഇത്ര ദീർഘമുള്ളത് പഠിക്കാൻ എന്ന് പറയാൻ ആർക്കും കഴിയില്ല, കാരണം അത്രമാത്രം വലിപ്പമുള്ളതല്ല. ഇനി അതല്ല മറ്റു ചില ദിക്റുകൾ, മറ്റു ചില പ്രാർത്ഥനകൾ, ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ആ ഒരു പ്രാർത്ഥന, അത് കാണാതെ അറിയാത്ത ഒരു കുട്ടിയും നമ്മുടെ സദസ്സിൽ ഉണ്ടാകുമോ എന്ന് തോന്നുന്നില്ല. അത്രയും എല്ലാവർക്കും അറിയാം. ആരെങ്കിലും അത് ഒരു ദിവസത്തിൽ ഒരു 100 പ്രാവശ്യം ചൊല്ലിയാൽ, ഒരു ദിവസത്തിൽ 100 തവണ അതൊന്ന് ചൊല്ലിയാൽ, 100 എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പക്ഷേ വലിയ ഒരു എണ്ണമായി തോന്നും സഹോദരങ്ങളെ. ഒരു 100 or 150 meters ദൂരെയാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്കുള്ള ദൂരമെങ്കിൽ ആ സമയത്തിന്റെ ഉള്ളിൽ വേണമെങ്കിൽ ചൊല്ലി തീർക്കാം. സുബഹ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ ഹംദു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ഒന്ന് ചൊല്ലാൻ തുടങ്ങിയാൽ അതുകൊണ്ട് കിട്ടുന്നത് 100 പാപങ്ങൾ മായ്ക്കപ്പെടുകയാണ്, 100 പദവികൾ അതിലൂടെ നമുക്ക് കിട്ടുകയാണ്. അതുപോലെ തന്നെ ആ ഒരു പ്രാർത്ഥന മുഖേന 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ്. 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇന്ന് നമുക്ക് വിലപിടിപ്പുള്ള ഒരു കാറിനേക്കാൾ വിലയുള്ളതാണ് അടിമകൾ. അങ്ങനെയുള്ള 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം. അതുകൊണ്ടായില്ല ആ ചൊല്ലുന്ന ദിവസം തീർച്ചയായും നിങ്ങൾക്ക് പടച്ചവനിൽ നിന്നുള്ള ഒരു കാവൽ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു സുരക്ഷ അതിലൂടെ കിട്ടുകയാണ്. ഒന്ന് ഒരുങ്ങണം സഹോദരന്മാരെ, ഒന്ന് തീരുമാനിക്കണം. കാരണം റമദാൻ ആകുന്നതോടുകൂടി ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് തുറക്കപ്പെടുന്നത്? നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ഉണ്ടായാൽ സ്വർഗം തുറക്കുകയില്ല. അത്താഴത്തിനുള്ള വിഭവങ്ങളെ കൊണ്ട് സ്വർഗം തുറപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ അമലുകളെ കൊണ്ട്, നമ്മുടെ അധികാരികളെ കൊണ്ട്, നമ്മുടെ ചിന്തകളെ കൊണ്ട്, നമ്മുടെ നല്ല മനസ്സിന്റെ തേട്ടങ്ങളെ കൊണ്ട്, നമ്മുടെ ദുആകളെ കൊണ്ട്. വെറുതെയാണോ പറഞ്ഞത് ദഅവത്തു സ്വായിം, നോമ്പുകാരന്റെ പ്രാർത്ഥന അത് തട്ടിക്കളയില്ല എന്ന് പറഞ്ഞത്? വെറുതെയല്ല, നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇത്രയും ദിവസം, ഈ 14 ദിവസം പിന്നിട്ടല്ലോ, ആ 14 ദിവസത്തിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായി, എന്ത് മാറ്റമുണ്ടായി എന്ന് ആലോചിക്കുക. പലരും രാവിലെ സുബഹി തന്നെ ചിലപ്പോൾ വൈകി നമസ്കരിക്കുന്നവർ, ഇനി നേരത്തെ തന്നെ നമസ്കരിക്കുന്ന ആളുകളാകട്ടെ, സുബഹിന്റെ ശേഷം ഒരു ഉറക്കം, 11 മണിക്ക് എഴുന്നേൽക്കുന്നു, പത്രമൊക്കെ ഒന്ന് നോക്കി ഒന്ന് കുളിച്ച് പള്ളിയിൽ ദുഹർ നിസ്കരിക്കുന്നു, ദുഹർ കഴിഞ്ഞാൽ വീണ്ടും കിടക്കുന്നു, അസറിന്റെ സമയത്ത് വിളിച്ചുണർത്തുന്നു, അസർ കഴിഞ്ഞാൽ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ വാങ്ങാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നു. അന്നത്തെ ദിവസം അങ്ങനെ പോയി. ഇങ്ങനെ ദിവസങ്ങൾ നഷ്ടപ്പെട്ട എത്രയെത്ര ദിവസങ്ങൾ പരിശുദ്ധമായ ശറഫാക്കപ്പെട്ട ഈ പുണ്യ റമദാനിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതുപോലുള്ള വിക്രകൾ, പ്രാർത്ഥനകൾ, തസ്ബീഹുകൾ അതൊക്കെയായിരിക്കണം ഈ റമദാനിനെ നമുക്ക് മുതലാക്കുന്നതിന് വേണ്ടി നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇതേ പ്രാർത്ഥന തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാന്യ സുഹൃത്ത് ഷാഫി ഇവിടെ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, മൻ ഖാല ഹീന യദ്ഖുലു സൂഖ്, മാർക്കറ്റിലേക്ക് കടക്കുമ്പോൾ. ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മൾ അങ്ങാടിയിലേക്ക് പോകാറുണ്ട്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മാർക്കറ്റിലേക്ക് കടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു وله الحمد يحيي ويميت وهو حي لا يموت بيده الخير كله وهو على كل شيء قدير اتره ഒരാൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കതബല്ലാഹു ലഹു അൽഫ അൽഫ ഹസന ആയിരം ഇൻറ്റു ആയിരം എത്രയാണത് പത്ത് ലക്ഷം പത്ത് ലക്ഷം പുണ്യമാണ് അതുകൊണ്ട് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ പത്ത് ലക്ഷം തിന്മകൾ അയാളിൽ നിന്ന് മായ്ക്കപ്പെടുകയാണ് വബനാലഹു ബൈത്തം ഫിൽ ജന്ന സ്വർഗത്തിൽ അള്ളാഹു അയാൾക്ക് വേണ്ടി ഒരു ഭവനം മാറ്റിവെക്കുകയാണ് നമുക്ക് അങ്ങാടിയിലെ ലോഡ്ജല്ല സ്വർഗത്തിൽ ഒരു ഭവനം അള്ളാഹു നമുക്ക് മാറ്റിവെക്കുകയാണ് നമുക്ക് വേണ്ടി പണിയുകയാണ് ഒന്ന് പഠിച്ചെങ്കിൽ നമ്മളൊന്ന് ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ സഹോദരങ്ങളെ പത്ത് ലക്ഷം നന്മ നമുക്ക് ലഭിക്കുകയാണ് പത്ത് ലക്ഷം തിന്മ അതിലൂടെ മായ്ക്കപ്പെടുകയാണ് ഇങ്ങനെയുള്ള എത്രയെത്ര ദിക്റുകൾ എത്രയെത്ര സുന്നത്തുകൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ സഹാബികൾ നമ്മുടെ മുൻഗാമികളായ അള്ളാഹുവിന്റെ ദീനിനെ കൃത്യമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവുകളിൽ നിന്ന് മനസ്സിലാക്കിയ ആ സഹാബികൾ അവരുടെ ജീവിതത്തിൽ കൃത്യമായും അറിഞ്ഞത് പാലിച്ചവരായിരുന്നു അത് പ്രാവർത്തികമാക്കാൻ അവർക്ക് മടിയുണ്ടായിരുന്നില്ല അതിനവർ ഉത്സാഹം കാണിക്കുന്നവരായിരുന്നു അതിലവർ മത്സരിക്കുന്നവരായിരുന്നു പള്ളിയിലേക്ക് പോകുമ്പോൾ ആ ഒന്നാമത്തെ സൊഫ് അത് കിട്ടാതിരിക്കുമ്പോൾ നറുക്കിട്ടുകൊണ്ട് അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സുന്നത്തായ വിഷയങ്ങൾക്ക് വേണ്ടി നറുക്കിടുക പോലും ചെയ്തിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സുന്നത്തുകൾ നഷ്ടപ്പെട്ടു പോകുന്ന പ്രതിഫലങ്ങൾ ഒന്ന് നമ്മുടെ അവഗണന കാരണത്താൽ അതുണ്ടാകരുത് നബിയുടെ ചര്യയാണോ ഞാനത് സമയേന ഞങ്ങളത് കേട്ടിരിക്കുന്നു ഞങ്ങൾ അനുസരിക്കും എന്ന് പറയുന്നൊരവസ്ഥ നമുക്കുണ്ടാകണം ഇല്ല എങ്കിൽ അള്ളാഹു പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ കരുതിയിരുന്നു കൊള്ളട്ടെ അൻതുസീബഹും ഫിത്തന അൻതുസീബഹും ഫിത്തന അള്ളാഹുവിൽ നിന്നുള്ള നാശങ്ങൾ പരീക്ഷണങ്ങൾ അവരേൽക്കേണ്ടി വരും അത് ദുനിയാവിൽ വെച്ച് പരലോകത്തോ ഔ യുസീബഹും അദാബുൻ അലീം വേദനയേറിയ ശിക്ഷ അത് പരലോകത്ത് ഏൽക്കേണ്ടി വരും കാരണം അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പറയുന്നു എന്നിട്ട് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാതിരിക്കുക മുഹമ്മദ് നബി ജീവിച്ചതുപോലെ ഞാൻ ജീവിക്കും അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്നുള്ളത് ഇസ്ലാം കാര്യത്തിലാണ് എണ്ണീറ്റുള്ളത് ഇസ്ലാം കാര്യം അത് മനസ്സിൽ കരുതിയാൽ മാത്രം പോരാ അഞ്ച് സമയത്ത് നമസ്കരിക്കണം മനസ്സിൽ കരുതിയാൽ പോരാ അതുപോലെ നോമ്പനുഷ്ഠിക്കണം മനസ്സിൽ കരുതിയാൽ പോരാ കർമ്മരംഗത്തുണ്ടാകണം അതുപോലെയാണ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്നതും പ്രവർത്തിക്കണം ഏത് സന്ദർഭത്തിലും നബിയുടെ ഹദീസ് എന്താണോ നബിയുടെ ചര്യ എന്താണോ ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ജീവിച്ചത് എന്താണോ പഠിപ്പിച്ചത് എന്താണോ പ്രാർത്ഥിച്ചത് അങ്ങനെ കൃത്യമായി നമ്മളത് മനസ്സിലാക്കുക മനസ്സിലായിക്കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ഏറ്റെടുക്കുക അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എങ്കിലേ നമുക്ക് നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എത്താൻ സാധിക്കുകയുള്ളൂ വമൻ യുതീഉ റസൂല ആരെങ്കിലും ആ റസൂലിനെ അനുസരിക്കുന്നുവെങ്കിൽ ഫഖദ് അതാ അല്ലാഹ് അല്ലാഹുവിനെ അനുസരിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ സുന്നത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരവൽക്കരിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി പഠിക്കാൻ ശ്രമിക്കുക കഴിവിന്റെ പരമാവധി പഠിക്കാൻ ശ്രമിക്കുക മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാൻ അനുഷ്ഠിക്കുവാനും അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയും നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഒരുപാട് സുന്നത്തുകൾ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ സുന്നത്തുകൾ അറിയാത്ത ജനങ്ങൾ നമ്മൾ അറിയുന്നവരാണ് പക്ഷെ അറിയാത്തതിന്റെ പേരിൽ ഒരാള് അത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകരുത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ അഹിയ സുന്നത്ത മിൻ സുന്നത്തി മൻ അഹിയ സുന്നത്ത മിൻ സുന്നത്തി എന്റെ സുന്നത്തുകളിൽ നിന്ന് ഒരു സുന്നത്തിനെ ആരെങ്കിലും ജീവിപ്പിച്ചാൽ ഫാമില ബിഹന്നാസ് എന്നിട്ട് അത് കണ്ടുകൊണ്ട് അത് കേട്ടുകൊണ്ട് ജനങ്ങൾ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ കാനലഹു മിസ്ല അജ്രി മൻ അമില ബിഹാ അത് പ്രവർത്തിച്ചവന്റെ അതേ കൂലി അത് പ്രവർത്തിച്ചവന്റെ അതേ കൂലി ഇത് പഠിപ്പിച്ച പറഞ്ഞുകൊടുത്ത ചെയ്തു കാണിച്ചു കൊടുത്ത ആ ആളുകൾക്കുണ്ടാകും ലാ യൻഖുസു മിൻ ഉജൂരിഹിം ഷൈആ അവരുടെ പ്രതിഫലത്തിൽ നിന്ന് ഒട്ടും തന്നെ കുറയുകയില്ല അതുകൊണ്ട് തന്നെ ഒതുവെടുക്കുന്ന രംഗത്തുള്ള സുന്നത്തായിരുന്നാലും നമസ്കാരത്തിലുള്ള മര്യാദയായിരുന്നാലും ഇങ്ങനെയൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ അത് അറിയാത്ത പലരെയും ഒതുവെടുക്കുന്നിടത്ത് കാണാം. അതുപോലെ തന്നെ പള്ളിയിൽ നമസ്കരിക്കുന്ന ആളുകളിൽ പലരെയും നമുക്ക് സുന്നത്തിനെതിരായി കൊണ്ട് പലതും പ്രവർത്തിക്കുന്നത് കാണാം. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഞാൻ അങ്ങനെയല്ലല്ലോ, ഞാൻ ശരിക്കു തന്നെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് സമാധാനിക്കാതെ പറഞ്ഞു കൊടുക്കുക, കൃത്യമായും ബോധ്യപ്പെടുത്തി കൊടുക്കുക, ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും ഒതു ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളൊക്കെ പഠിച്ച പലപ്പോഴും നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ ഏത് ആ നിസ്കാര കണക്ക് നോക്കി പഠിച്ച ആളാണെങ്കിലും ആ കണക്കുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒതു ഉണ്ടാക്കുമ്പോൾ വെള്ളം മൂക്കിൽ കയറ്റി ചീറ്റുക എന്നുള്ളത്, നമ്മൾ അധികവും ഒതു ഉണ്ടാക്കുമ്പോൾ രണ്ട് വിരലുകൊണ്ട് മൂക്കിന്റെ ഉൾഭാഗം ഒന്ന് തൊട മാത്രമാണ് ചെയ്യുന്നത്. മൂക്കിലേക്ക് വെള്ളം കയറ്റുന്നുമില്ല, ചീറ്റിക്കളയുന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ പറ്റി പറഞ്ഞപ്പോൾ നോമ്പ് കാലത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. വെള്ളം മൂക്കിലേക്ക് കയറി നോമ്പ് ഫസാദായി പോകുന്ന വിധമുണ്ടാകരുത്. അപ്പോൾ അല്ലാത്ത സമയത്ത് അത് ഉജൂബാണ് എന്ന് പോലും പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അല്പം വെള്ളം മൂക്കിലേക്ക് ആകുക, അതും തന്നെ ഹദീസിൽ കാണാം, ഒരു കപ്പ് ഒരു കയ്യിലുള്ള വെള്ളം കൊണ്ട് വായിലും അതോടൊപ്പം തന്നെ കുറച്ച് മൂക്കിലും ആക്കുക, അതായിരുന്നു നബിചര്യ. ഒരു കയ്യിലുള്ള വെള്ളം കൊണ്ട് തന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതോടുകൂടി കൊൽക്കുയ്യുന്നതോടുകൂടി തന്നെ അതിന്റെ ഒരു ഭാഗം മൂക്കിലേക്കാക്കുക, എന്നിട്ട് ചീറ്റിക്കളയുക. അത് തന്നെ വലത്തെ കൈകൊണ്ട് മൂക്കിലേക്കാക്കി ഇടത്തെ കൈകൊണ്ട് ചീറ്റുകയും ചെയ്യുന്ന ആ ഒരു രീതി, നമുക്ക് സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്ന് അഭിമാനിക്കുന്ന നമ്മൾ തന്നെ നമ്മുടെ പൊതുവിന്റെ രൂപം നിങ്ങളൊന്ന് ആലോചിക്കുക, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടോ, ഇല്ലെങ്കിൽ ഒന്ന് തുടക്കം കുറിക്കുക. ഇതൊരു ഉദാഹരണമാണ്. ഇങ്ങനെ ഒരാൾ അടുത്തൊരാൾക്ക് പറഞ്ഞുകൊടുത്താൽ അത് ചെയ്ത ആളുടെ അതേ കൂലി നമുക്കും കിട്ടുകയാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് സുന്നത്തുകൾ, ഒരുപാട് ചെറിയ ചെറിയ വിഷയങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നത് കുറെ, അറിഞ്ഞിട്ട് അവഗണിക്കുന്നത് കുറെ, പലപ്പോഴും തന്നെ മറന്നു പോകുന്നത്, അതൊക്കെ ഓർമ്മയിൽ കൊണ്ടുവരാനും അത് കൃത്യമായി പ്രാവർത്തികമാക്കുവാനും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൃത്യമായി മനസ്സിലാക്കി അത് അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക, ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്നത്തുകളെ കൃത്യമായി പഠിക്കുവാനും അതിന്റെ ഗൌരവം മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഖുർആനിന്റെയും ഹദീസിന്റെയും അധ്യാപനങ്ങൾ നമ്മുടെ മുൻഗാമികൾ ജീവിച്ച് കാണിച്ചു തന്ന രൂപത്തിലൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുവഹ്ഹിദുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം നിർവഹിക്കുന്ന നോമ്പും മറ്റ് അഅ്മാലുകളും അല്ലാഹു നമ്മിൽ നിന്നും കബൂലാക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ കടക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ യാ റാഹിമൽ മസാകീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയ്യിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.